പ്രവാചകൻ നിരയിലെ തന്നെ അവസാനത്തെ പ്രവാചകനായ മലാക്കി വന്നത് മറ്റെല്ലാവരെക്കാളും വ്യത്യസ്തമായ ഒരു ചുറ്റുപാടിലേക്കാണ്. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ സകല കൽപ്പനകളും അവർ ലംഘിച്ചതിനാൽ ദൈവം അവരെ ശിക്ഷിച്ചു, അവരെ അന്യദേശത്ത് അടിമകളാക്കി അയച്ചു. ബാബിലോണിൽ 70 വർഷം അടിമകളായി കഴിഞ്ഞ അവർ ഒടുവിൽ സ്വതന്ത്രരായി. സെരുബാബേലിന്റെയും മഹാപുരോഹിതനായ യോശുവയുടെയും നേതൃത്വത്തിൽ യെരുശലേമിലേക്ക് അവർ മടങ്ങി വന്നു. അങ്ങനെ വന്ന ആ ജനം ഇടയ്ക്കിടെ നിരാശിതരായെങ്കിലും പ്രവാചകന്മാരായ ഹഗ്ഗായും സെക്രിയാവും ദൈവജനം അവരെ അറിയിച്ച് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ദേവാലയവും പട്ടണവും ഒരുവിധം പണിതുയർത്തി. സാധാരണ നാം കണ്ടുവരുന്നത് പോലെ കഷ്ടത മാറിയപ്പോൾ ജനങ്ങൾ ദൈവവഴിയിൽ നിന്നും വിട്ടുമാറുവാൻ ആരംഭിച്ചു. ആത്മീയത തന്നെ ഒരു തരം യാന്ത്രികമായി മാറി. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കണ്ടുവരുന്നതും അങ്ങനെ തന്നെയാണല്ലോ. പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ ആണെങ്കിൽ എന്തൊരു ഭക്തിയാണ്, എന്തൊരു ഉത്സാഹമാണ്! വീട്ടിൽ പട്ടിണിയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭക്തിയും പ്രാർത്ഥനയും ഇന്ന് സമൃദ്ധി അനുഭവിക്കുമ്പോൾ ഉണ്ടോ സുഹൃത്തെ? ഹഗ്ഗായിയും സെക്കരിയാവും നേതൃത്വം നൽകിയിരുന്ന കാലം കഴിഞ്ഞപ്പോൾ ദേശത്താകെ ഒരു ആത്മീക മന്ദത, എല്ലാ തരത്തിലുള്ള ആത്മീക അധഃപതനവും സമൂഹത്തിൽ കാണാവുന്നതാണ്. ദേവാലയവും അതിലെ ആരാധനയും ആചാരങ്ങളുമെല്ലാം ഭംഗിയായി മുടക്കം കൂടാതെ നടക്കുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥതയില്ലാത്ത ആരാധന ദൈവത്തെ മുഷിപ്പിക്കുന്നതല്ലാതെ ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. ആ ജനത്തിന്റെ തെറ്റുകൾ ചോദ്യരൂപേണ ദൈവം പ്രവാചകനിലൂടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുചോദ്യത്തോടെ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനങ്ങൾ അധപ്പതിച്ചത് മാത്രമല്ല ഖേദകരം, അവരെ ശരിയായ വഴിയിൽ നയിക്കേണ്ട പുരോഹിതന്മാരും ആകെ അധപ്പതിച്ച അവസ്ഥയിലാണ്. അങ്ങനെ തകർന്ന ആ സമൂഹത്തിലെ ഒരു ശാപമായി പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നതാണ് വിവാഹമോചനം. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് സ്വന്തം നാട്ടിൽ വന്ന ഇസ്രായേൽ പുരുഷന്മാർ അന്നവർക്കു ചുറ്റും വാർത്തിരുന്ന അന്യജാതിക്കാരത്തികളായ സ്ത്രീകളെ കണ്ടപ്പോൾ തങ്ങളുടെ എബ്രായ ഭാര്യമാരെ ഉപേക്ഷിച്ച് അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്യുവാൻ ആരംഭിച്ചു. ഈ ശപിക്കപ്പെട്ട അവസ്ഥയ്ക്കെതിരായി പ്രവാചകൻ ശബ്ദമുയർത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. 2:15 വരെ നാം ചിന്തിച്ചതായിരുന്നല്ലോ. 16 നമുക്കിന്ന് ചിന്തിക്കാം. ഞാനതൊന്ന് വായിക്കട്ടെ. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. പഴയ നിയമത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ തന്റെ പുറം കുപ്പായം ഊരി അവളുടെ പുറത്തിടുമായിരുന്നു. അവൻ അവളെ സംരക്ഷിക്കുവാൻ പോകുന്നു എന്നത് കാണിക്കുവാനായിരുന്നു ഈ മനോഹരമായ ആചാരം. ഇന്നും വിവാഹ ശുശ്രൂഷയിൽ മന്ത്രകോടി ഇടുന്ന ചടങ്ങുണ്ടല്ലോ. ഇന്നതിടുന്നത് എന്തുമാത്രം പണമുണ്ടെന്ന് കാണിക്കുവാൻ മാത്രമാണോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. എങ്കിലും അതിന് ഉന്നതമായ ഒരു അർത്ഥം ഉണ്ട്. ബോവസ് രൂത്തിനോട് ചെയ്തതും ഈ ആചാരമായിരുന്നു. രൂത്ത് ഒരു വിധവയായിരുന്നല്ലോ. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ബോവസ് എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അതിനു മുൻപ് രൂത്ത് ബോവസിനെ തന്റെ ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരനായി അവകാശം പറയണം. തന്നെ വിവാഹം ചെയ്യണമെന്ന് രൂത്തിനോട് ആവശ്യപ്പെടുവാൻ ബോവസിന് കഴിയുമായിരുന്നില്ല. പിന്നെയോ, അവൾ അവനെ അവകാശം പറയണം. അതുകൊണ്ട് ഒരു സാധാരണ വിവാഹ ദല്ലാൽ പോലെ നവോമി പ്രവർത്തിച്ചു. അവൾ രൂത്തിനെ ബോവസിന്റെ യവം മെതിക്കുന്നിടത്തേക്ക് വിട്ടു. അത് കൊയ്ത്തുകാലമായിരുന്നു. കുടുംബങ്ങൾ മുഴുവൻ മെതിക്കളത്തിന് ചുറ്റും കൂടിയിരുന്നു. രാത്രിയിൽ ധാന്യം സൂക്ഷിക്കുന്നതിനായി പുരുഷന്മാർ ധാന്യക്കൂനയുടെ ചുറ്റും കിടന്നിരുന്നു. നവോമിയുടെ നിർദ്ദേശം അനുസരിച്ച് റൂത്ത് ബോവസിന്റെ കാൽക്കൽ പോയി കിടന്നു. ആരോ കാൽക്കൽ കിടക്കുന്നു എന്ന് രാത്രിയിൽ മനസ്സിലാക്കിയ ബോവസ് ആരാകുന്നു അതെന്ന് ചോദിച്ച ചോദ്യത്തിന് ലഭിച്ച മറുപടി, ഞാൻ നിന്റെ ദാസിയായ റൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്നവൾ പറഞ്ഞു. ബോവസിന്റെ പുതപ്പ് അവളുടെ മേൽ ഇടുവാനാണ് റൂത്ത് ആവശ്യപ്പെടുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, അവളുടെ ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരനായതിനാൽ അവളെ സംരക്ഷിക്കണമെന്നത്രേ രൂത്ത് ആവശ്യപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അവളെ വിവാഹം കഴിക്കണം എന്ന്. വിവാഹത്തിലൂടെ ഒരു പുരുഷൻ തന്റെ സ്നേഹവും സംരക്ഷണവും ഒരു സ്ത്രീക്ക് വാഗ്ദാനം ചെയ്യുന്നു. അവൾ അവളുടെ മുഴുവൻ ശ്രദ്ധയും ജീവനും അവന് നൽകുന്നു. വിശ്വാസികളോടുള്ള ക്രിസ്തുവിന്റെ ബന്ധത്തിന്റെ മനോഹരമായ ഒരു ചിത്രം അത്രേ ഇവിടെ നാം കാണുന്നത്. മലാഖിയുടെ കാലത്ത് ഇസ്രായേലിലെ പുരുഷന്മാർ അവരുടെ ഭാര്യമാരോട് വളരെ നീചമായി ഇടപെടുകയായിരുന്നു, അവിശ്വസ്തത കാണിക്കുകയായിരുന്നു. വിവാഹ സമയത്ത് മന്ത്രകോടി അവരെ പുതപ്പിച്ചെങ്കിൽ ഇപ്പോൾ അവരുടെ വസ്ത്രം അക്രമം കൊണ്ട് പുതപ്പിക്കുകയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ അവരുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു. ഉപേക്ഷണം ദൈവം വെറുക്കുന്നു എന്ന് ദൈവം പറയുന്നത് ശ്രദ്ധിച്ചേ. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. വിവാഹമോചനം പാടില്ല എന്നതാണ് ആദ്യം മുതലുള്ള ദൈവത്തിന്റെ പ്രമാണം. ദൈവത്തിന്റെ കൽപ്പന അതാണ്. ആ ജനത്തിന്റെ ഹൃദയ കാഠിന്യത്താൽ മോശ ഉപേക്ഷണത്തിന് അനുവദിച്ചു. പക്ഷേ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു എന്ന് ക്രിസ്തു പറഞ്ഞത് നമുക്കറിയാം. എന്നാൽ ആദിയിൽ എങ്ങനെയായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആരംഭത്തിൽ നാം കാണുന്നത് ദൈവത്തിന്റെ സൃഷ്ടി മുഴുവനിലും ദൈവം ആദാമിനായി സൃഷ്ടിക്കുവാൻ പോകുന്ന അതിൻ്റെ അതേ ആ ഭാര്യയുടെ സ്ഥാനം എടുക്കുവാൻ ഒന്നിനെയും കണ്ടില്ല. മറ്റെല്ലാ സൃഷ്ടിയെയും ദൈവം ഈ രണ്ടായിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായി സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരിൽ പോലും മനുഷ്യനൊരു തുണയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏകനായി പാർത്തു. സകല മൃഗങ്ങൾക്കും പേരിടുവാൻ ദൈവം ആദാവിനെ ഏൽപ്പിച്ചു. എന്നാൽ അങ്ങനെയും ആദാം ഏകനാണെന്നും അവനൊരു തുണ ആവശ്യമാണെന്നും അവൻ കണ്ടുപിടിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. യഥാർത്ഥത്തിൽ ആദ്യം അവന്റെ പകുതി മാത്രമേ സൃഷ്ടിക്കപ്പെട്ടിരുന്നുള്ളൂ. തന്നെ പോലെ ആയിരിക്കുമ്പോൾ തന്നെ തന്നിൽ നിന്നും വ്യത്യസ്തമായ ആരെയെങ്കിലും അവൻ ആവശ്യമായി തോന്നി. തനിക്കൊരു ജീവിത പങ്കാളിയെ, ഒരു തുണയെ ആവശ്യമായി വന്നു. തനിക്ക് ചേരുന്ന ഒരാളെ അവൻ ആവശ്യമായി വന്നു. അവൻ ഒരു പകുതി മാത്രമായിരുന്നല്ലോ, മറ്റേ പകുതി കൂടി അവൻ ആവശ്യമായി തോന്നി. അങ്ങനെ ഒരുമിച്ച് അവർ ഒന്നാകുവാൻ, അതായിരുന്നു ദൈവത്തിന് തൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ദൈവം ആദാമിനെ ആദ്യം സൃഷ്ടിച്ചു. എന്നിട്ട് തനിക്ക് ആരെയെങ്കിലും കൂടി ആവശ്യമാണെന്ന് മനസ്സിലാക്കുവാൻ ആദാമിന് ദൈവം സമയം നൽകി. ലൈംഗിക സംഭോഗം തെറ്റാകുന്നു എന്ന വിധത്തിൽ ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അരിശം തോന്നാറുണ്ട്. തീർച്ചയായും വിവാഹ ബന്ധത്തിന് വെളിയിലുള്ള ലൈംഗികത്വം തെറ്റാണ്. അത് ദൈവം അനുവദിച്ചിട്ടില്ല, ദൈവം വെറുക്കുന്നു. പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് ഇതിന് ക്രമീകരണങ്ങൾ ചെയ്തത്? അതെ, ദൈവമത്രേ ഇക്കാര്യം മനുഷ്യന് സമ്മാനിച്ചത്. അവിടെ നിന്നാണ് പുരുഷനെയും സ്ത്രീയെയും അവർ ആയിരിക്കുന്നത് പോലെ മെനഞ്ഞെടുത്തത്. ഈ ലിംഗഭേദം ദൈവം സൃഷ്ടിച്ചപ്പോൾ അത്ഭുതാവഹമായൊരു ക്രമീകരണം അത്രേ അവന് മനസ്സിലുണ്ടായിരുന്നത്. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. എന്തുകൊണ്ടാണ് ദൈവം അപ്രകാരം ചെയ്തത്? എന്തുകൊണ്ട് ദൈവം ആദാമിനോട് ചെയ്തതുപോലെ ഹവ്വായ നിലത്തിലെ പൊടിയിൽ നിന്നും എടുത്തു മെനഞ്ഞില്ല? കാരണം അവൾ ആദാമിനെ പോലെ ആയിരിക്കണം, അതേസമയം അവനിൽ നിന്ന് വ്യത്യസ്തവും. അവൾ പുരുഷനിൽ നിന്ന് വേണം വരേണ്ടത്. കാരണം പുരുഷൻ ഒരു മുഴുവൻ അല്ലെങ്കിൽ പൂർണ്ണ വ്യക്തിയായിരുന്നില്ല. അവന്റെ വശത്തു നിന്നുമാണ് അവളെ സൃഷ്ടിച്ചത്. ഇത് ഒരു വിഡ്ഢിക്കഥയല്ല സുഹൃത്തെ. സ്ത്രീ പുരുഷന്റെ ഭാഗമാണെന്നും സ്ത്രീയെ കൂടാതെ പുരുഷൻ പകുതി മാത്രമേ ഉള്ളൂ എന്നും പുരുഷന്റെ മനസ്സിൽ ആഴ്ത്തി എഴുതുവാൻ ദൈവം ആഗ്രഹിച്ചു. ഇപ്രകാരം ഒരു വിശദീകരണമുണ്ട്. ഹവ്വ ആദാമിന്റെ യജമാനത്തിയാകാതിരിക്കുവാൻ അവന്റെ തലയിൽ നിന്നുമല്ല അവളെ എടുത്തത്. ആദാമിന്റെ ദാസിയായിരിക്കാതെ വണ്ണം ഹവ്വായെ ആദാമിന്റെ പാദത്തിൽ നിന്നുമല്ല എടുത്തിരിക്കുന്നത്. ദൈവം ഹവ്വായെ ആദാമിന്റെ വശത്തു നിന്നും അത്ര എടുത്തത്, അവനോട് സമമായിട്ടുള്ള വ്യക്തി, അവന്റെ സഖി. അവൾ അവന്റെ ഹൃദയത്തിനടുത്തു നിന്നും അത്രേ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് അവൻ അവളെ സ്നേഹിക്കണം, അവൾ അവന്റെ സഹായിയായിരിക്കണം. ഒരുമിച്ച് അവർ ഒന്നായി, ഒരുമിച്ച് ഒന്നായി, ഒന്നും ഒന്നും ഒന്നായി. അതാണ് ദൈവത്തിന്റെ കണക്ക്, അത് കൃത്യമാണ്. ഒന്നും ഒന്നും ഒന്ന്. സ്ത്രീകളെ അടിമകളായി കണക്കാക്കുന്നതിനെ കുറിച്ചോ സ്ത്രീ വിമോചനത്തെ കുറിച്ചോ ദൈവവചനത്തിന് അറിയില്ല. സ്ത്രീയെ വളരെ ഉന്നതമായ ഒരു സ്ഥാനത്തത്രേ ദൈവമാക്കിയത്. മലാഖിയുടെ സമയത്തെ ജനങ്ങൾക്ക് ഈ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിരുന്നു എന്ന് ഇതിനോടകം നമുക്ക് വ്യക്തമാണല്ലോ. അതുകൊണ്ടാണ് ദൈവം അവരെ ഓർപ്പിച്ചത്, നിങ്ങൾ നിങ്ങളുടെ യൗവനത്തിലെ ഭാര്യമാർക്കെതിരായി പാപം ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്കെതിരായിട്ടാണ് പാപം ചെയ്യുന്നത്. ദൈവം സ്ത്രീകളുടെ പദവി, അവരുടെ അന്തസ് സംരക്ഷിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2:22 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നും എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ വളരെ മനോഹരമായ ഒരു സൃഷ്ടിയായിരുന്നിരിക്കണം. ദൈവം അവളെ കൊണ്ടുവന്ന് പുരുഷന് നൽകി. തീർച്ചയായും ദൈവം അത്രേ ആ വിവാഹം ആശീർവദിച്ചത്. വിവാഹം എന്ന ചടങ്ങ് സ്വർഗത്തിൽ അത്രേ ആരംഭിച്ചത്. വിവാഹം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് അതൊരു അനുഗ്രഹമായിരിക്കണമെന്നത്രേ. ദൈവം അതിനെ അനുഗ്രഹിച്ചു. മനുഷ്യന് നന്മയ്ക്കായി അത് ആയിത്തീരണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. 2:23 എന്താകുന്നു? സ്ത്രീ ആദാം നരനായിരുന്നു, സ്ത്രീ നാരിയും. അവൾ പുരുഷന്റെ മറുവശം അല്ലെങ്കിൽ മറ്റ് പകുതിയാകുന്നു. നാം അവരെ നരനും നാരിയും എന്ന് വിളിക്കുന്നു. അവൾ എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയുമാകുന്നു, നരനിൽ നിന്നും എടുത്തതിനാൽ അവളെ നാരി എന്ന് വിളിച്ചു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞു ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരുമെന്ന് ഉൽപ്പത്തി പുസ്തകം 2:24 നാം വായിക്കുന്നു. ഈ പ്രസ്താവന അമ്മായിയമ്മയ്ക്കും അമ്മായിയപ്പനുമൊക്കെ ഭ്രഷ്ട് കൽപ്പിച്ചു കഴിഞ്ഞു. പുറത്താക്കി എന്ന് ചുരുക്കം. പുതിയ കുടുംബത്തിൽ നിന്നും അവർ വെളിയിലാണെന്ന് സത്യം. ഒരു വലിയ പങ്കാളികൾക്കും വിവാഹത്തെക്കുറിച്ചുള്ള ശരിയായ പഠനം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വിവാഹത്താൽ ഒരു പുതിയ സൃഷ്ടി അത്രേ നടക്കുന്നത്. ആ പുതിയ സൃഷ്ടിയിൽ പപ്പായും മമ്മിയും ഒന്നും ഒരു ഭാഗമല്ല എന്നതുറപ്പാണ്. ഈ യുവദമ്പതിമാർ അവരെ വിട്ടുകഴിഞ്ഞു. അവർ, അതെ, പുരുഷനും സ്ത്രീയും ഒരു ദേഹമായിത്തീരും. ഇത് അംഗീകരിക്കുവാൻ ഇന്ന് അനേകർക്കും സാധിക്കുന്നില്ല എന്നതാണ് കുടുംബജീവിതത്തിലെ പ്രധാന പ്രശ്നം. വിവാഹം കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കൾ കൈകടത്തുന്നതിനാൽ ആകുന്നു ഒരു വലിയ പങ്ക് കുടുംബങ്ങളിലും പ്രശ്നം. അമ്മയ്ക്കും ഭാര്യയ്ക്കും നടുവിൽ പകച്ചു നിൽക്കുന്ന യൗവനക്കാരൻ, ആര് പറയുന്നത് കേൾക്കണം, ആരെ അനുസരിക്കണം, ആകെ പ്രശ്നം. വിവാഹത്തിന് മുൻപ് തന്നെ വീട്ടുകാർ മകളെ പഠിപ്പിച്ചു എങ്ങനെയൊക്കെ വേണം ഭർത്താവിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നും തന്റെ വീട്ടിലേക്ക് അടുപ്പിക്കേണ്ടതെന്നും. വിവാഹം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് ഭർത്താവിനോട് അമിതമായ സ്നേഹം, അതുണ്ടെങ്കിൽ തന്നെ ആര് പറയുന്നത് അനുസരിക്കണമെന്ന് അവൾക്കറിയില്ല. കാരണം എല്ലാ കത്തിലൂടെയും അമ്മ മകളെ ഉപദേശിക്കുന്നത് മകളുടെ ഭർത്താവിനെ അവരുടെ വലയിൽ കൊണ്ടുവരുവാനാണ്. പ്രിയ പിതാവേ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മാതാവേ, നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ആവശ്യമില്ലാതെ കൈകടത്താറുണ്ടോ? നിങ്ങൾ ആവശ്യമാണെന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആവശ്യമാണോ? നിങ്ങളുടെ പ്രവർത്തനം ഒരിക്കലും മറ്റു കുടുംബങ്ങളെ തകർക്കരുത്. ദൈവം നിയോഗിച്ചിട്ടുള്ളതിനപ്പുറം നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായി വിടുക. അവരെ ഗുണദോഷിച്ചാൽ തന്നെ രണ്ടുപേർക്കും അംഗീകരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ. കഴിയുമെങ്കിൽ രണ്ടുപേരെയും വിളിച്ചിരുത്തി വേണം സംസാരിക്കുവാൻ. ഒരാളുടെ കുറ്റം മറ്റേ ആളോട് പറയരുത്. എത്ര മോശപ്പെട്ടതാണെങ്കിലും ഒരാളെ മാത്രം വിളിച്ചിരുത്തി മറ്റേ ആളിന്റെ കുറ്റം പറയരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നാൽ അത് അങ്ങനെ അംഗീകരിക്കണം. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും എന്ന് ഉൽപ്പത്തി 2:25 നാം വായിക്കുന്നു. പാപം ലോകത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപായിരുന്നു ഇത്. അവരിൽ ആരും കാമാർത്തിയോടെ അന്യോന്യം നോക്കിയില്ല, കാരണം അവർ നിഷ്കളങ്കരായിരുന്നു. ദയയോടും സ്നേഹത്തോടും അത്രേ അവർ അന്യോന്യം കണ്ടത്. അന്യോന്യമുള്ള ഒരു ബഹുമാനമുണ്ടായിരുന്നു എന്നത്രേ ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് അന്യോന്യം സത്യസന്ധമായി പറയുവാൻ കഴിഞ്ഞിരുന്നത് എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വ്യക്തി നീ മാത്രമാകുന്നു. ഹവ്വായുടെ സൃഷ്ടി ആദാമിനെ ഒരു മനുഷ്യനാക്കി, അതേ പൂർണ്ണ മനുഷ്യൻ. ആദാമിന്റെ സാന്നിധ്യം ഹവ്വായെ ഒരു സ്ത്രീയാക്കി, പൂർണ്ണ സ്ത്രീ, മുഴുവൻ സ്ത്രീ. അതിനുശേഷം പാപം ലോകത്തിൽ പ്രവേശിച്ചു. അത് സകലത്തിനും കേടുവരുത്തി കേട്ടോ. വിവാഹബന്ധവും അതിലുൾപ്പെടും. മോശയുടെയും ന്യായപ്രമാണത്തിന്റെയും സമയം വന്നപ്പോൾ വിവാഹമോചനം അനുവദിച്ചിരുന്നതായി നാം കാണുന്നുണ്ട്. ദൈവം വിവാഹം എന്ന കർമ്മം സ്ഥാപിച്ചപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നു എന്ന് അതുകൊണ്ട് അർത്ഥമില്ല. വിവാഹമോചനം അനുവദിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് ചെയ്തത് എന്നർത്ഥമില്ല. പിന്നെ അവൻ അതിന് അനുമതി കൊടുത്തത് മനുഷ്യന്റെ ഹൃദയകാഠിന്യം കൊണ്ടത്രയാകുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണം പറഞ്ഞതും അത് തന്നെയാണല്ലോ. ആവർത്തന പുസ്തകം 24:1 നാം അത് വായിക്കും. ഒരു വധുവിൽ ദൂഷ്യമായത് കാണുക എന്നതുകൊണ്ട് അവളുടെ ഭർത്താവ് അവൾ ഒരു കന്യകയല്ല എന്ന് കണ്ടാൽ, അപ്പോൾ അവൻ അവൾക്ക് ഒരു ഉപേക്ഷണ പത്രം എഴുതി കൊടുക്കാവുന്നതാണ്. താൻ ആരായിരിക്കുന്നു എന്ന് അവളുടെ അവകാശവാദത്തിൽ അങ്ങനെയല്ലാതെ അവൾ തന്റെ ഭർത്താവിനെ വഞ്ചിച്ചിരിക്കുന്നു. അവൻ അവളാൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥ സ്വാഭാവികമായി ഒരു കുടുംബത്തിൽ പ്രശ്നം മാത്രമേ കൊണ്ടുവരൂ. ഒടുവിൽ തല്ലിപ്പൊളിയും, അവർ തമ്മിൽ പിരിയും. പക്ഷേ ക്രിസ്തുവിന്റെ കാലത്ത് ദൂഷ്യമായത് എന്നതിന് വളരെ വ്യത്യസ്തമായ വ്യാഖ്യാനം അത്രേ കൊടുത്തു വന്നിരുന്നത്. വളരെ വിശാലമായ ഒരു അർത്ഥം അതിനങ്ങ് കൊടുത്തു. ഒരു ഭാര്യ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതെങ്ങാനും കരിഞ്ഞു പോയാൽ പോലും അവളിൽ ദൂഷ്യമായത് കണ്ടു എന്ന് പറഞ്ഞ് ഉപേക്ഷണ പത്രം എഴുതി പറഞ്ഞു വിടാവുന്നൊരു വ്യാഖ്യാനം അന്ന് കൊണ്ടുവന്നു. എങ്ങനെയുണ്ട്? പല സഹോദരിമാരും ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയെങ്ങാനും ഇന്ന് നടക്കുമായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഉപേക്ഷണ പത്രം കിട്ടിയിരുന്നതിനെയും അല്ലേ. എഴുതി തന്നില്ലെങ്കിലും പുള്ളി എന്നും പറയുന്നുണ്ടല്ലോ ഇല്ലേ. അതുകൊണ്ട് സൂക്ഷിച്ചു കൊടുക്ക. ഏത് കാരണവും ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ക്രിസ്തുവിനോട് വന്നു ചോദിച്ചപ്പോൾ തന്നെ റബിമാർ പഠിപ്പിച്ചിരുന്നത് ഒരു ചെറിയ തെറ്റുകൊണ്ടുപോലും ഭാര്യയെ ഉപേക്ഷിക്കാമെന്നായിരുന്നു. തീർച്ചയായും മോശയിക ന്യായപ്രമാണത്തിൽ ഉദ്ദേശിച്ചിരുന്നതിന്റെ നേരെ വിപരീതമായിരുന്നു അത്. മോശയുടെ ന്യായപ്രമാണത്തിൽ വേറെയും പ്രത്യേക കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 24:2-4 വാക്യങ്ങളിൽ നാം ഇത് കാണുന്നുണ്ട്. ഈ കേട്ടതൊക്കെ പടിപടിയായി വളരുന്ന വേശ്യാവൃത്തിയാകുന്നു. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് അത് വളരും. 7-8 പ്രാവശ്യം വിവാഹം കഴിച്ചിട്ട് ഉപേക്ഷിക്കുന്ന വിധം നാം ഇന്ന് കാണുന്നുണ്ട്. എത്ര ഗമയായിട്ടാണ് ലോകപ്രശസ്തരെന്ന് പറയുന്ന പലരുടെയും ഈ കളി. പത്രങ്ങളിലൊക്കെ അത് വരുന്നത് വായിച്ചാൽ തോന്നും, ഓഹ്, ഇവരൊക്കെയാണ് ഹീറോമാരെന്നല്ലേ. പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ ഈ കാര്യം നമ്മുടെ നാടുകളിൽ വ്യാപകമല്ലാത്തത് അല്പം ആശ്വാസത്തിന് വക നൽകുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ പലരും അത് അനുകരിക്കുവാൻ നോക്കുന്നു എന്നത് അത്ര വിചിത്രം. അങ്ങനെ ചെയ്യുക എന്നാൽ വിവാഹബന്ധത്തെ തികച്ചും അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ വിവാഹബന്ധം താങ്കൾക്കൊരു അനുഗ്രഹമായിട്ടാണോ അതോ വലിയൊരു തലവേദനയായിട്ടാണോ അനുഭവപ്പെടുന്നത്? ദൈവം അനുഗ്രഹിച്ചു തന്നതിനെ സുഹൃത്തെ ശാപമായി അനുഭവിക്കരുതേ. താങ്കളുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയൂ. ദൈവവചനപ്രകാരമുള്ള ഒരു കുടുംബജീവിതം ആരംഭിക്കൂ. ക്രിസ്തുവിന് താങ്കളുടെ ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും നായകത്വം നൽകുന്നു എങ്കിൽ അത് ഭർത്താവും ഭാര്യയും നൽകണം. അങ്ങനെ നൽകുന്നു എങ്കിൽ ജീവിതം ആനന്ദകരമാകും. ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ പോലും സമാധാനത്തോടെ പോകുവാൻ സഹായിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയം മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭിന്നതകളെ മറന്ന് അന്യോന്യം ചെയ്ത തെറ്റുകളെ ക്ഷമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തോട് നിങ്ങളുടെ അവസ്ഥ തുറന്നു പറയുക. ദേശത്ത് മാതൃകയുള്ള ഒരു കുടുംബജീവിതം നയിക്കുക. ദൈവം താങ്കളെ തീർച്ചയായും ആ കാര്യത്തിൽ അനുഗ്രഹിക്കും, ആശീർവദിക്കും എന്നതിൽ രണ്ടു പക്ഷമില്ല.